ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം പെട്ടെന്ന് വായിച്ചെന്നെ ഒന്ന് സഹായിക്കണം. കമ്പി വാചകം പോലെ അത്യാവശ്യമായ കാര്യം പറഞ്ഞ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. അവളുടെ ഭർത്താവായ എൽക്കാൻ അവളോട് ഒരു നിമിഷം തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുവചനവുമായി ജനത്തിൻ്റെ മുന്നിൽ നിൽപ്പിക്കുന്നു. ശിശുഷിപ്പാൻ പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ദൈവജന ശിശുഷ മധ്യേ ചിലർ അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ചില രോഗികൾ സൗഖ്യമാകുവാൻ, യോ ആരാധന എഴുന്നേൽക്കുമ്പോൾ ജനത്തിൻ്റെ മുഖം പ്രകാശിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ 3 ചോദ്യങ്ങളും ഒരു ഉത്തരവും അടങ്ങിയതാണ് ആ വാക്യം. ആ ആത്മാർത്ഥമായി ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായ എൽക്കാന തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നതായ 3 ചോദ്യങ്ങൾ നാം അവിടെ കേൾക്കുകയുണ്ടായി. ഹന്നെ, നീ എന്തിന് കരയുന്നു? 2, നീ എന്തിന് പട്ടിണി കിടക്കുന്നു? 3-ാമത്തെ ചോദ്യം, നീ വ്യസനിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. ഈ 3 ചോദ്യങ്ങളും ചോദിച്ചിട്ട് അതിന് താൻ തന്നെ ഉത്തരം കൊടുക്കുകയാണ്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? ദൈവത്തിന് സ്തോത്രം. ഭർത്താവായ എൽക്കാനയുടെ ഈ ആശ്വാസവാക്കിൻ്റെ മുൻപിൽ സമാധാനം കൈക്കൊള്ളുവാൻ ഹന്നയ്ക്ക് മനസ്സില്ല. അതിന് കാരണമുണ്ട്. നാളുകളായി തൻ്റെ വേദന അറിയാവുന്നതായ എൽക്കാനയ്ക്ക് തൻ്റെ ഭാരം മാറ്റുവാൻ, തൻ്റെ വേദന മാറ്റുവാൻ കഴിയാതെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയുമല്ല, തന്നോടുകൂടെ പാർക്കുന്നതായ പെണ്ണിനെയുടെ ശകാരവാക്കിൻ്റെ മുൻപിൽ സ്തോത്രം. ഒരു നിമിഷം സമാധാനത്തോടെ ഭവനത്തിൽ കഴിയാൻ വയ്യാതെ, വേണ്ട രീതിയിൽ ആഹാരം കഴിപ്പാൻ കഴിയാതെ, മനോവ്യസനത്തോടുകൂടെ കരഞ്ഞുകൊണ്ടായിരിക്കുന്ന ഹന്നയുടെ ജീവിതത്തിൽ ഈ എൽക്കാനയുടെ ആശ്വാസ വാക്കിൻ്റെ മുൻപിൽ സമാധാനം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. പ്രൈസലോ. എന്നാൽ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ടതായ ഈ 3 കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ഭാര്യയായ ഹന്ന ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. അവൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം, അവർ ഷീലോവിൽ വച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ഹന്നയെ നോക്കുമ്പോൾ എപ്പോഴും കരയുന്നവളായി, പട്ടിണി കിടക്കുന്നവളായി, വ്യസനിക്കുന്നവളായി കാണുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഇതാ അവർ ഷീലോവിൽ വച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ ഹൃദയത്തിൽ കുടികൊണ്ടതായ 3 കാര്യങ്ങൾക്കും വ്യത്യാസം വരുത്തി. വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഹന്ന എഴുന്നേറ്റ പോയതായിട്ട് കാണും. ഹന്ന എഴുന്നേറ്റ് പോയത് ഭർത്താവായ എൽക്കാനയുടെ ഭവനത്തിലേക്കല്ല, മാതാപിതാക്കളുടെ അടുക്കലേക്കല്ല, സഹോദരങ്ങളുടെ അടുക്കലേക്കുമല്ല, അവൾ നേരെ ദേവാലയത്തിലേക്ക് എത്തുകയാണ്. അവൾ നേരെ ദേവാലയത്തിൽ എത്തുമ്പോൾ പുരോഹിതനായി ഏലി ആസനത്തിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ പുരോഹിതന്റെ മുൻപിൽ അവൾ മുട്ടുമടക്കുവാൻ ആഗ്രഹിച്ചില്ല. അതിന് കാരണമുണ്ട്. നാളുകളായി തന്റെ വേദന, തന്റെ ദുഃഖം പുരോഹിതനോട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇതുവരെയും മറുപടി ലഭിച്ചില്ല. അവൾ നേരെ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ അവൾ പാദങ്ങളെ മടക്കി, വളരെ കരയുവാൻ തുടങ്ങി. 10-ാം വാക്യം വായിച്ചാട്ട് വേഗത്തിൽ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. മനോവ്യസനത്തോടെ വളരെ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അവളൊരു നേർച്ച നേർന്നു. അത് നാം മനസ്സിലാക്കണം. ഭർത്താവായ എൽക്കാന ഭാര്യയായ ഹന്നയോട് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചേ? 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ 3 കാര്യങ്ങൾ ഹന്ന വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കർത്താവിന്റെ മുൻപിൽ വച്ചു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. അടുത്തത്, സൈന്യങ്ങളുടെ യഹോവേ, 1, അടിയന്റെ സങ്കടം നോക്കണം, അടിയനെ ഓർക്കണം, 3, അടിയനെ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങൾ വളരെ കരഞ്ഞു പ്രാർത്ഥിച്ച ഹന്ന ദൈവസന്നിധിയിൽ വച്ചു. ഈ 3 കാര്യങ്ങൾ അവൾ ദൈവസന്നിധിയിൽ വെച്ചിട്ട് അവൾ ദൈവത്തോട് പറയുകയാണ്, നീ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ നൽകിയാൽ, ഞാൻ അവനെ അവന്റെ ജീവകാലം മുഴുവനും യഹോവയ്ക്കായി വേർതിരിക്കും. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം പ്രതികൂലങ്ങളും പ്രഹാരങ്ങളും ആയിരിക്കുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പല നേർച്ചകൾ നേരാറുണ്ട്. എന്നാൽ സമയങ്ങളൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ പരിഹാരം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മക്കുറവ് കൊണ്ടോ അതിനെ നിസ്സാരമായി തള്ളിയത് കൊണ്ടോ അത് ചെയ്യാൻ കഴിയാത്തവർ ചിലരിവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അത് വ്യക്തമായി ദർശിക്കുന്നുണ്ട്. ഇന്ന് ഈ സഭായോഗത്തിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വിരൽ തൊട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സഭാപ്രസംഗ 5-ാം അധ്യായം 4-5 വാക്യം വായിക്കണ്ട, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു നേർന്നിട്ട് നിവർത്തിക്കാതെ ഇരിക്കുന്നത്. അതിനേക്കാൾ നല്ലത് എന്താ? നല്ലത് നേരാതെ ഇരിക്കുന്നതാ. അവസാനം പറയുന്നു, നിന്റെ നാവ് കൊണ്ട് നീ എന്തിന് പാപം ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ എന്റെ അധരങ്ങളാൽ ഞാൻ ഉച്ചരിച്ചു പോയി. പിന്നെ പറയുന്നു, ഞാൻ എന്റെ നേർച്ചകളുമായി ദേവാലയത്തിലേക്ക്, അവന്റെ സകല ജനവും കാണിക്ക, ഞാനത് കഴിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരി സൗന്മാരെ, എന്റെയും നിങ്ങളുടെയും പണം കർത്താവിന് വേണ്ട, മെഴുകിരി വേണ്ട, എണ്ണ വേണ്ട, ഉരുളണ്ട, ചുടുകട്ട ചുമക്കണ്ട. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഹൃദയം നിറഞ്ഞ് കവിയുന്ന അവസ്ഥയിൽ ദൈവത്തിന് സ്തോത്രം എന്ന യാഗമർപ്പിച്ച് അവനെ ബഹുത്വപ്പെടുത്തുവാനാണ് എന്റെയും നിങ്ങളുടെയും ദൈവം ഒരുപോലെ നമ്മളെ ആഗ്രഹിക്കുന്നു. അവസ്ഥയിൽ സ്തോത്രമെന്ന് യാഗമർപ്പിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിനിടയാക്കട്ടെ. ഇങ്ങനെ ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പുരോഹിതനായ ഏലി ദേവാലയത്തിലേക്ക് കയറി വന്നു. അവൻ ദേവാലയത്തിലേക്ക് കയറി വന്ന് ഹന്നയെ സൂക്ഷിച്ച് നോക്കി. ഹന്ന ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. അവള് ദൈവസന്നിധിയിൽ അവളുടെ സങ്കടം പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുരോഹിതൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാറില്ലായി. അപ്പോൾ പുരോഹിതന് തോന്നി, ഇവൾ രാവിലെ വീഞ്ഞു കുടിച്ചു, ഭക്തപിടിച്ചപ്പോ ദേവാലയത്തിലേക്ക് വന്നിരിക്കുക. പുരോഹിതൻ പറയുകയാണ്, നിനക്ക് എത്രത്തോളം ലഹരി വിളിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ, അവിടെ ഇരിക്കലോ. എന്നാൽ അന്ന അതിന് മറുപടി പറയുന്നുണ്ട്, അങ്ങനെയല്ല ജവാനരെ, ഞാൻ മനോവസരമുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ എന്റെ സഹർത്താവിന്റെ സന്നിധിയിൽ എന്റെ സങ്കടം പകരുകയാണ്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ഞാൻ ഇക്കൊരു കാര്യം പറയുവാനുള്ളത്, നമ്മുടെ വേദന നമ്മുടെ ഭാര്യക്ക് അറിയാൻ വയ്യാത്തത് കണ്ടേക്കാം, ഭർത്താവിന് അറിയാൻ വയ്യാത്തത് കണ്ടേക്കാം, മാതാപിതാക്കൾക്ക് അറിയാൻ വയ്യാത്തത് കണ്ടേക്കാം, മക്കൾക്ക് അറിയാൻ വയ്യാത്തത് വന്നേക്കാം. എന്നാൽ ഒന്നിലധികം പേര് എന്റെ നാമത്തിൽ എവിടെ കുടി വന്നാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് വയൽക്കാലം നമ്മുടെ നടുവിൽ കടന്നു വരിക മാത്രമല്ല, നമ്മുടെ ഇടയിൽ കൂടെ നടകൊള്ളുന്നവരാണ്. ഹൃദയത്തിന്റെ അന്തർഭാഗം നന്നായി അറിയുന്ന ഒരു ദൈവം നിന്റെ ഹൃദയ കവാടത്തിൽ നിൽപ്പുണ്ട് സഹോദരി സഹോദര. നിന്റെ തീർന്ന വിഷയങ്ങൾ എന്തുമാകട്ടെ, പരിഹാരം വരുത്തുവാൻ നമ്മുടെ കർത്താവ്. ഇങ്ങനെ ഹന്ന കരഞ്ഞും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. നമുക്ക് പിന്നെ പറയാണ്, നീ എന്നെ ഒരു നീചശ്രീയായി വിചാരിക്കരുത്. സ്തോത്രം. ഞാൻ രണ്ടാമത്തെ ഒരു ഭാഗത്തു കൂടെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം, 2 പേര് ദൈവസന്നിധിയിൽ കരഞ്ഞവരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 20-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാണ് വേഗത്തിൽ. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1-ും 2-ും വാക്യം. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകി ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. ആരാ അരുളി ചെയ്യുന്നേ? യഹോവ അരുളി ചെയ്യാണ്. ഇസ്കിയ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് മരണത്തോട് വല്ലടിച്ച് അവൻ കിടക്കയിലായിരിക്കുമ്പോൾ ഇതാ ആമോസിന്റെ മകനായ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് ദൈവാലോചന അറിയിക്കുകയാണ്, ഈ കിടപ്പിൽ കിടന്ന് മരിച്ചു പോകും, ശേഷിക്കയില്ല. പ്രൈസലോ പ്രൈസലോ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിനാക്കുക. എന്നാൽ അവന്റെ ഭാര്യയോ മക്കളെ അവൻ വിളിച്ചില്ല, അവന്റെ മുഖം അവൻ ചുവരിന് നേരെ തിരിച്ചു. പല കാര്യങ്ങൾ പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ മുൻപിൽ കറങ്ങുന്ന ഒരു ക്ലോക്ക് അവിടെ മുൻപിലുണ്ട്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ഞാൻ മാറട്ടെ. അവന്റെ മുഖം ചുവരിന് നേരെ തിരിച്ചു, അവൻ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. എന്താ വായിച്ചാട്ടെ? അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുൻപിൽ നടന്ന് അങ്ങക്ക് പ്രസാദകരമായിരിക്കുന്നത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ. ഇന്ന് മേൽക്കാലം എത്ര പേർക്ക് തിരുവചനമെടുത്ത് നെറ്റത്തടിക്ക പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയുവാൻ കഴിയും, ഞാൻ ഇതുവരെയും എന്റെ കർത്താവിന്റെ സന്നിധി വിശ്വസ്തത പാലിച്ചു. ഈ 69 വയസ്സ് പൂർത്തിയാകുന്ന എനിക്ക് സന്തോഷത്തോടെ തിരുവചനം ഉയർത്തി അവരുടെ സന്നിധിയിൽ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവം എന്നെ ഏൽപ്പിച്ചതിലൊക്കെ ഞാൻ വിശ്വസ്തത പാലിച്ചു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കഷ്ടത നീങ്ങാറായി. അവന്റെ മുഖം കണ്ട് ആരംഭിക്കുന്ന ദിവസം അടുത്തിരിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന ആകാശമണ്ഡലങ്ങളെ താണ്ടി, നക്ഷത്ര മണ്ഡലങ്ങളെ താണ്ടി സ്വർഗത്തിൽ അവന്റെ സിംഹാസനത്തിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങി നടുമുറ്റത്തായ യെശയ്യാവിനോട് ദൈവം വീണ്ടും പറയുകയാണ്, എന്താ വായിച്ചാട്ട? നീ മടങ്ങി ചെന്ന പോകും മുൻപേ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത്, നീ മടങ്ങി ചെല്ലണം. ഇപ്പൊ നോക്കൂ, നീക്കത് നേരത്തെ പോയി പറയാൻ പറഞ്ഞു, ഇപ്പൊ കർത്താവ് പറയാ നീ മടങ്ങി ചെല്ലണം. പിന്നെ അവിടെ ഒരു വിശേഷണ പദം വരുന്നുണ്ട്, എന്താണെന്ന് അറിയാമോ? എന്റെ ജനത്തിന്റെ പ്രഭുവായ ഇസ്കിയാവിനോട് പറയണം, ആ അരുളി ചെയ്യുന്നു. പിന്നെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് വരുന്ന വിക്ഷണിക്കണേ ആരാധനയ്ക്ക് ഞായറാഴ്ച രാവിലെ തിരുവചനം എടുത്തുകൊണ്ട് ഇറങ്ങി വന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് വൈകാലം വേദന മാറി സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോകണം, ഇന്നത്തെ ഇന്ന് എനിക്ക് എന്റെ കർത്താവിനെ ചില പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടെ എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, നീ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും? പ്രൈസലോ പ്രൈസലോ. പിന്നെ അവൻ പറയുന്നു, വീണ്ടും വായിക്കാം, നിന്റെ പ്രാർത്ഥന കേട്ടു, പിന്നെ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, പിന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കും. പ്രൈസലോ പ്രൈസലോ. മൂന്നാം ദിവസം നീ ദേവാലയത്തിലേക്ക് പോകും. അത് തന്നെയുമല്ല, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം നീട്ടിയിരിക്കും. ഈ കിടപ്പിൽ കിടന്ന് മരിച്ചു പോകും ശേഷിക്കയില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ നാവ് കൊണ്ട് തന്നെ വീണ്ടും പറയുവാൻ ഓർഡർ അയച്ചവനായ കർത്താവ് തന്നെ തീരുമാനിച്ചു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം. മരിച്ചു പോകും, ഇനി ശേഷിക്കില്ല എന്ന് വിചാരിച്ച ചിലരിവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇനി ഒട്ടും ശേഷിക്കയില്ല എന്ന് വിചാരിച്ച ജീവിതമേ നിനക്ക് ദീർഘായുസ് തന്നെ നിർത്തിയിരിക്കുന്ന കർത്താവിന് നീ എത്ര സ്തോത്രം ചെയ്തു ഈ ആരാധനയിൽ കടന്നു വന്ന. യഹോവ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലേറിയതാ. സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 4 വിരൽ നീളം ആക്കിയിരിക്കുന്നു. ദുഷ്ടനോട് ദൈവം പറയുന്നു, നിന്റെ ആയുസ്സിന്റെ പകുതി പോലെ ഒന്ന് ജീവിച്ചിരിക്കില്ല എന്ന് പറയുമ്പോ നീനിമാന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്ന ഒരു സർവശക്തനായ ഒരു കർത്താവ് ഇന്ന് വയൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ്യ. കരഞ്ഞെങ്കിൽ, നേരോടും വിശ്വസ്തയോടും കൂടെ കർത്താവിന്റെ മുൻപിൽ നടന്നെങ്കിൽ അവന്റെ ആയുസ്സിനെ ദീർഘമാക്കുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇനി മടങ്ങി വരാം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം പല ഭാഗങ്ങളിൽ ഞാൻ മുറിച്ചു മാറ്റുക. 1-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ 3 വാക്യം. ഹന്ന ദേവാലയത്തിൽ എഴുന്നേറ്റ് പോയി. അവളുടെ തീരുമാനത്തിലും പ്രതിഷ്ഠയിലും ദൈവം ഇഷ്ടം തോന്നി. അവളോട് ദൈവം കരുണ തോന്നി. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. മകനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവന് മുലകൂടി മാറിയ സമയത്ത് അവനുമായി അവൾ ദേവാലയത്തിരിക്കുന്നു. ഓ, എത്ര നാളുകൊണ്ട് ഞാൻ കിടന്ന് കണ്ണീരൊടുക്കിയിട്ടാ എനിക്കൊരു മോനെ കിട്ടിയത്. ഇനി കൂടെ കൂടെ ഉമ്മ വെക്കണ്ടേ? അതുകൊണ്ട് ഞാനെടുത്തത് നേർച്ചയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ആ മരിക്കത് എൻ്റെ കുഞ്ഞൻ്റെ കൂടെ ഇരിക്കട്ടെ. ഇല്ല, അല്ല. അന്ന എടുത്ത തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോ. അവൾ മകനുമായി ദേവാലയത്തിലേക്ക് വന്നു. പുരോഹിതനായ ഏലി തന്നെ അപ്പോഴും അവിടെ പുരോഹിതനായിരിക്കാം. പറയാം, അടുത്ത വായിക്കാം. ആ യജമാനനെ, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്തിരുന്ന സ്ത്രീ ഞാനാ. സ്തോത്രം, 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 സ്തോത്രം. ഒരു നിമിഷം നിൽക്കണേ. യജമാനനെ, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്തിരുന്ന സ്ത്രീ ഞാനാ. അത് പറയുമ്പോ വാക്കും ഭാഷണം കൂടാതെ പുരോഹിതന്റെ മുഖത്ത് വിരിച്ചു കൊടുന്നു. അന്ന് നിനക്ക് തോന്നി എനിക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ എന്തിനന്ന് കരഞ്ഞു? ഈ ബാലനായി ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. വായിച്ചു, വായിച്ചു, വായിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകി. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തത പാലിച്ചാൽ നിന്നെ അധികത്തിൽ വിചാരകനാക്കാമെന്ന് പറഞ്ഞ എന്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം വീണ്ടും പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, അവൾക്ക് പുത്രന്മാരെയും പുത്രിമാരെയും കൊടുത്തതായിട്ട് കാണുന്നു. നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തത പാലിക്കാൻ നീ തീരുമാനിച്ച കാര്യം നിറവേറ്റുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിലും നിന്റെ പിൻതലമുറയിൽ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടം ദൈവം തുറക്കതന്നെ ചെയ്യും. ഞാൻ രണ്ടു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മനോവ്യസനത്തോടെ ദേവാലയത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന അന്നയ്ക്ക് ലഭിച്ച ഭാഗ്യപദവി ലോകത്തിലൊരു സ്ത്രീകൾക്ക് ലഭിക്കാത്ത ഭാഗ്യപദവിയാണ് ലഭിച്ചത്. ഒരു പ്രവാചകനെ, ശമൂവേൽ പ്രവാചകനെ ഭൂമിക്ക് ദാനമായി കൊടുപ്പാറുള്ള ഭാഗ്യം മനോവ്യസനത്തോടെ കരഞ്ഞ ഹന്നയ്ക്കാണ് ലഭിച്ചത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഓ ലോകത്തിലൊരു സ്ത്രീകൾക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യപദവി മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് ലഭിച്ചു. എന്ത്? ഒരു പുരോഹിതനെ, ശമൂവേൽ പുരോഹിതനെ ഭൂമിക്ക് ദാനമായി കൊടുപ്പാറുള്ള ഭാഗ്യം ഹന്നയ്ക്ക് ലഭിച്ചു. ദൈവത്തിന് ഒരു നിമിഷം തലകളെ വണക്കാം. ഓ ഹന്നയുടെ കരച്ചിൽ കണ്ട കർത്താവ്, ഓ ഇസ്കിയാവിന്റെ കരച്ചിൽ കണ്ട കർത്താവ്, അവന്റെ ആയുസ്സിനെ ദീർഘമാക്കിയെങ്കിൽ, ഹന്നയുടെ കരച്ചിലിന് മറുപടി കൊടുത്തെങ്കിൽ, നാളുകളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾ മറുപടി ലഭിക്കാതിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് വയൽക്കാല രോഗികളായി ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ദൈവത്തെങ്കിലും ഒരു അനുഗ്രഹിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഇരിപ്പിൽ നിന്ന് കൈകളെ വീഴ്ത്തിയ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം.